الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، فلا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بهمان رايا مؤمنين عليه مؤمنات عليه الله سبحانه وتعالى أسماء الحسنين ഉൾപ്പെടുന്ന ഒരു നാമമാണ് അൽ ഹയ്യ് എന്ന നാമം. അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങേയറ്റം ലജ്ജയുള്ളവൻ എന്നാണ്. വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവനാണ് എന്ന് അറിയിക്കുന്ന, അൽ ഹയ്യ് എന്ന നാമം അല്ലാഹുവിനുണ്ട് എന്ന് അറിയിക്കുന്ന തെളിവുകൾ വന്നതായി കാണാൻ സാധിക്കും. പൊതുവെ മനുഷ്യരുടെ കാര്യത്തിൽ ഒരാൾക്ക് ലജ്ജയുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾ ചില കാര്യങ്ങൾ ചെയ്യാൻ മടിച്ചു നിൽക്കുക എന്നതാണ്. മറ്റാരെങ്കിലും അയാളെ കുറ്റം പറയുമോ, ആക്ഷേപിക്കുമോ, ആളുകൾക്ക് മുന്നിൽ വഷളാവില്ലേ എന്നിങ്ങനെയുള്ള പേടി കാരണത്താൽ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനാണ് മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ ലജ്ജയുണ്ട് എന്ന് പറയുക. എന്നാൽ നമ്മൾ ധാരാളം തവണ മനസ്സിലാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സൃഷ്ടികളുടേതുപോലെ അല്ലാഹുവിനുമുണ്ട് എന്നല്ല നാം അർത്ഥമാക്കുന്നത്. മറിച്ച് അള്ളാഹുവിന് അവന് യോജിച്ച രൂപത്തിൽ, അവന്റെ പൂർണ്ണതക്കും മഹത്വത്തിനും യോജിച്ച നിലക്ക് ആ വിശേഷണമുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പറഞ്ഞില്ലേ, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു അവനെ പോലെ മറ്റൊരാളില്ല, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവനാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പണ്ഡിതന്മാർ ധാരാളം വിശദീകരണങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ കാരുണ്യത്തിന്, അവന്റെ മഹത്തരമായ പ്രതാപത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ അവൻ ചെയ്യുകയില്ല. അവന്റെ വിശാലമായ കാരുണ്യം, അതിന് യോജിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുണ്ടാവുക. അവന്റെ മഹത്വത്തിനും നീതിക്കും യോജിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. അതിന് വിയോജിക്കുന്ന ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. അല്ലാഹു ലജ്ജയുള്ളവനാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഏതെങ്കിലും ഒരാൾ പാപമോചനവുമായി ചെന്നുകഴിഞ്ഞാൽ അവന് പുറത്തു കൊടുക്കാതെ, മാപ്പ് നൽകാതെ അവനോട് പരിശുദ്ധ കാണിക്കുക എന്നത് അള്ളാഹുവിൽ നിന്നുണ്ടാവുകയില്ല. തെറ്റുകൾ ചെയ്തവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ അവർക്ക് പുറത്തു കൊടുക്കാതിരിക്കാൻ അള്ളാഹു ലജ്ജിക്കുന്നു. അതുപോലെ തന്നെ അവരിൽ നന്മ ചെയ്ത ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ദീനിൽ നല്ല രൂപത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരുടെ ആഗ്രഹങ്ങൾക്ക് യോജിച്ച രൂപത്തിൽ അള്ളാഹു വഴി ഒരുക്കി കൊടുക്കും. അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ അള്ളാഹു നിശ്ചയിക്കുകയില്ല. അവരെ കൂടുതൽ ദീനിന്റെ മാർഗത്തിലേക്ക് അള്ളാഹു അടുപ്പിച്ചുകൊണ്ടിരിക്കും. കൂടുതൽ പ്രയാസങ്ങൾ അവരുടെ മുൻപിൽ ഇട്ടുകൊടുക്കാൻ അള്ളാഹു ലജ്ജയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ പ്രതീക്ഷയർപ്പിച്ചവർ, അള്ളാഹുവിൽ ബലമേൽപ്പിച്ചവർ, അവരെ അള്ളാഹു വെറുതെ വിടാൻ അള്ളാഹു ലജ്ജിക്കുന്നു. അവരെ, അവരുടെ പ്രതീക്ഷകളെ തകർത്ത് കളയാൻ അള്ളാഹു ലജ്ജിക്കുന്നു. അവരുടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തെ തകർക്കുവാൻ, അതിന് പോറലേൽപ്പിക്കുവാൻ അള്ളാഹുവിന് ലജ്ജയുണ്ട്. അതാണ് അള്ളാഹു ഹയ്യാണ് എന്നതിന്റെ അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന റബ്ബകും തബാറക വ തആല ഹയ്യുൻ കരീമുൻ യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫ്രാ. അല്ലയോ മനുഷ്യരെ, ഇന്ന റബ്ബക്കും, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യുൻ, അവൻ അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്. കരീമുൻ, അങ്ങേയറ്റം മാന്യതയുള്ളവനാണ്. യസ്തഹീ മിൻ അബ്ദിഹി, അവന്റെ അടിമയോട് അല്ലാഹുവിന് ലജ്ജയുണ്ട്.
إذا رفع يديه إليه الله إليك من كيغل ويرتيال أن يردهما صفرا شون يما ينلكا كيغل مدكوا أن الله لجيكونون سبحان الله إذا أنا حيي أن ذي أرتم بندي دنمار وشدي غريتشو الله سبحانه وتعالى حيي أن ذي أرتم غليل بتدان الله عند أدي مغل أبر تن مغل شيدال الله أبن كانون دي نرنيتم الله أبن كالكون دي نرنيتم അള്ളാഹു അവനോടൊപ്പമുണ്ട് എന്ന ബോധ്യമുണ്ടായിട്ടും ലജ്ജയില്ലാതെ ഒരു അടിമ അള്ളാഹുവിനെ ധിക്കരിച്ചാലും മ്ലേച്ഛമായ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്താലും അവന്റെ തിന്മകളെ അള്ളാഹു മറച്ചു പിടിക്കുന്നു, അവനെ ആളുകൾക്കിടയിൽ വഷളാക്കാതെ വെക്കുന്നു, അവനെ സംരക്ഷിക്കുന്നു. അള്ളാഹു ഹയ്യാണ്. അവന്റെ അടിമയുടെ വൃത്തികേടുകൾ മറ്റുള്ളവർ കാണുന്നതിൽ നിന്ന് അവൻ ലജ്ജയുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അങ്ങേയറ്റം തിന്മകൾ പ്രചരിക്കുന്നതിൽ നിന്ന് ആളുകൾക്കിടയിൽ അത് എത്തുന്നതിൽ നിന്ന് ലജ്ജയുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പരലോകത്ത് ഇന്നല്ലാഹു യുദ്നിൽ മുഅ്മിൻ, അള്ളാഹു പരലോകത്ത് ഖിയാമത്ത് നാളിൽ അവന്റെ മുഅ്മിനായ അടിമയെ അടുത്തേക്ക് കൊണ്ടുവരും. ഫയദഉ അലൈഹി കനഫാ, എന്നിട്ട് അള്ളാഹു അവന് ഒരു മറയിട്ട് വെക്കും ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി. സുമ്മ യസ്അലുഹു ഫീമാ ബൈനഹു വബൈനഹ, എന്നിട്ട് അവനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനും അവനും മാത്രം അറിയുന്ന തിന്മകളെ കുറിച്ച് ചോദിക്കും. അവനോട് ചോദിക്കും, അലം തഫ്അൽ കദാ വ കദാ, അല്ലയോ മനുഷ്യ നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ, നീ ഇന്ന ഇന്നതെല്ലാം പ്രവർത്തിച്ചിട്ടില്ലേ. ഹത്താ ഇദാ ഖർറഹു ബിദുനൂബി വ ഐഖന അന്നഹു ഖദ് ഹലക, അങ്ങനെ ആ മനുഷ്യൻ അവൻ തന്റെ തിന്മകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഞാനിതാ നശിച്ചിരിക്കുന്നു അവന്ന് അവന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവനോട് പറയും, സതർതുഹ അലൈക ഫി ദുനിയ, അല്ലയോ മനുഷ്യ നിന്റെ ഈ തിന്മകൾ ഞാൻ നിനക്ക് ദുനിയാവിൽ വെച്ച് മറച്ചു തന്നതാണ്, ഞാൻ ഇത് ആളുകളെ കാണിക്കാതെ വെച്ചതായിരുന്നു. ഇന്നേ ദിവസം ഞാനിതാ നിനക്ക് എല്ലാ തിന്മകളും പുറത്തു തന്നിരിക്കുന്നു. അള്ളാഹു ഹയ്യാണ്. അവന്റെ അടിമയുടെ തിന്മകൾ മാലോകർ കാണുന്നതിൽ നിന്ന് അള്ളാഹു അത് മറച്ചു വെക്കുന്നവനാണ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹയ്യാണ് എന്നതിന്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, മൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ ലജ്ജ അവന്റെ അടിമകളിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ തിന്മകൾ മറച്ചു വച്ചാൽ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ രഹസ്യങ്ങൾ മറച്ചു വച്ചാൽ, സതറഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മകളെ മറച്ചു വെക്കും. എന്തുകൊണ്ട്? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ പരസ്യമാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ തിന്മകൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ തിന്മകൾ മറച്ചു വെക്കും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അറിയിച്ചത്, അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ആളുകളിൽ പെട്ടവർ തിന്മകൾ പരസ്യമാക്കുന്നവരാണ്, അള്ളാഹു രഹസ്യമാക്കിയ കാര്യങ്ങളെ മാലോകർക്കു മുന്നിൽ കാണിച്ചു കൊടുക്കുന്നവരാണ്. റസൂലുള്ള പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിരീൻ, എന്റെ ഉമ്മത്തിലെ എല്ലാ ആളുകളും അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്, ഇല്ലൽ മുജാഹിരീൻ, തിന്മകൾ പരസ്യമായി ചെയ്യുന്നവർക്കൊഴികെ. വഇന്ന മിനൽ മുജാഹറതി അൻ യഅമല അർജുലു ബില്ലൈലി അമല, തിന്മകൾ പരസ്യമാക്കുക എന്നതിൽപ്പെട്ടതാണ് ഏതെങ്കിലും ഒരാൾ അയാൾ രാത്രിയിൽ ആരും കാണാതെ ഒരു പ്രവർത്തനം ചെയ്യുന്നു, എന്നിട്ട് അയാൾ രാവിലെ ആയി കഴിഞ്ഞാൽ, സുമ്മ യുസ്ബിഹു വഖദ് സതറഹുല്ലാഹു അലൈ, അങ്ങനെ പകലായി കഴിഞ്ഞാൽ അവന്റെ ആ തിന്മ ആരും കണ്ടിട്ടില്ല, അള്ളാഹു അവന്റെ തിന്മയെ മറച്ചു വച്ചിരിക്കുന്നു. ഫയഖൂലു യാ ഫുലാനു അമിൽതുൽ ബാരിഹത കദാ വകദാ, അങ്ങനെ അവൻ ജനങ്ങളോട് പോയി പറയുന്നു, ഞാൻ ഇതാ ഇന്നലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു, ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം കണ്ടു, ഞാൻ ഇന്ന ഇന്ന സൈറ്റുകളിൽ പ്രവേശിച്ചു, ഞാൻ ഇന്ന ഇന്ന സിനിമകൾ കണ്ടു, ഞാൻ ഇന്ന ഇന്ന വഴികളിൽ പ്രവേശിച്ചു, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ചില തിന്മകൾ ചെയ്യാൻ അറിയാം. അങ്ങനെ അവൻ ആളുകളോടത് പറഞ്ഞു കൊടുക്കും. വഖദ് ബാത യസ്തുറുഹു റബ്ബു, അവൻ രാത്രി കിടന്നുറങ്ങിയ വേളയിൽ അള്ളാഹു അവന്റെ ആ തിന്മയെ മറച്ചു വെക്കുന്നുണ്ടായിരുന്നു. വയുസ്ബിഹു യക്ഷിഫു സിത്രല്ലാഹി അൻ, എന്നാൽ പകലായപ്പോൾ അള്ളാഹുവിന്റെ ആ മറയെ അവനതാ പിച്ചി ചിന്തിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള ആളുകളിൽ പെട്ടവർ ലജ്ജയില്ലാതെ തന്റെ തിന്മകൾ പുറത്തു പറയുന്ന, വിളിച്ചു പറയുന്ന ലജ്ജയില്ലാത്ത ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നൽ ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശത ഫിൽ ലദീന ആമനു ലഹും അദാബുൻ അലീമുൻ ഫിൽ ദുനിയാ വൽ ആഖിറ. മുഅ്മിനീങ്ങൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ തിന്മകളുടെ വാർത്തകൾ പ്രചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ലഹും അദാബുൻ അലീമുൻ ഫിൽ ദുനിയാ വൽ ആഖിറ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വേദനയേറിയ ശിക്ഷയുണ്ട്. നോക്കൂ, നിങ്ങൾ അള്ളാഹു പറഞ്ഞത് എന്താണ്? ദുനിയാവിൽ ജനങ്ങൾക്കിടയിൽ തിന്മ പ്രചരിപ്പിക്കുക എന്നല്ല, ദുനിയാവിൽ ആളുകൾക്കിടയിൽ തിന്മ പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവർ തിന്മയുടെ വാർത്തകൾ അറിയുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ജനങ്ങൾ രഹസ്യമായി ചെയ്യേണ്ട മ്ലേച്ഛതകൾ ആളുകൾക്ക് മുന്നിൽ പരസ്യമാക്കാൻ മടിക്കേണ്ട കാര്യങ്ങൾ, അത് പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു. അപ്പോൾ തിന്മകൾ പരസ്യമാക്കുന്നവരുടെ കാര്യം എന്താണ്? തിന്മ പരസ്യമാകുന്നത് ഇഷ്ടപ്പെടുന്നവർക്ക് പോലും ഇത്ര വലിയ ശിക്ഷയുണ്ടെങ്കിൽ തിന്മ പരസ്യമാക്കുന്നവർക്കുള്ള ശിക്ഷ എന്താണ്? പരസ്യമായി ചുംബിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ, പരസ്യമായി വൃത്തികേടുകൾ ചെയ്യാൻ അനുവദിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനുവേണ്ടി വാദിക്കുന്നവർ, അതിനെതിരെ നിൽക്കുന്നവരെ ജനങ്ങൾക്കിടയിൽ പിന്തിരിപ്പന്മാരായി മുദ്രകുത്തുന്നവർ, അള്ളാഹുവിന്റെ അടുക്കൽ അവർക്കുള്ള ശിക്ഷ എന്താണ്? അതുകൊണ്ട് സഹോദര, തിന്മകൾ അത് മറച്ചു വെക്കപ്പെടേണ്ടതാണ്, സംഭവിച്ചു പോയാൽ തന്നെ മറച്ചു വെക്കപ്പെടേണ്ടവയാണ്, പരസ്യമാക്കപ്പെടേണ്ടവയല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ലജ്ജയുള്ളവനാണ്. കഴിഞ്ഞില്ല നമ്മുടെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി, അവിടുന്ന് അങ്ങേയറ്റം ലജ്ജയുള്ളവരായിരുന്നു. സഹാബികളിൽപ്പെട്ട അബൂ സഈദിൻ അൽഖുദ്രി റളിയല്ലാഹു അൻ അദ്ദേഹം പറയുന്നു, كان النبي صلى الله عليه وسلم اشد حياء من العذراء في خدرها. ഒരു കന്യക, അന്യ പുരുഷന്മാരെ കണ്ടിട്ടില്ലാത്ത ഒരു കന്യക, അവൾക്ക് എത്രമാത്രം ലജ്ജയുണ്ടായിരിക്കുമോ അതിനേക്കാൾ ലജ്ജയുള്ളവരായിരുന്നു നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങേയറ്റം ലജ്ജ റസൂലുള്ളക്ക് ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജയുടെ ഉദാഹരണങ്ങൾ ഖുർആനിലും ഹദീസിലും പറയപ്പെട്ടതായി ധാരാളം കാണാൻ സാധിക്കും. റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവിടുത്തെ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന് അതിന്റെ അനുബന്ധമായി ആളുകളെ വിളിച്ച് അവിടുന്ന് ഭക്ഷണം നൽകി. അവർ ഭക്ഷണം കഴിച്ച് പിരിഞ്ഞുപോയി. മൂന്നാളുകൾ റസൂലുള്ളയുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, പുറത്തു പോകുന്നില്ല. അവർ ഭക്ഷണം കഴിച്ച് അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മറ്റു ഭാര്യമാരുടെ വീടുകളിലേക്കൊന്ന് ഇറങ്ങിപ്പോയി. ഇവരൊന്ന് പോകുന്നതിനു വേണ്ടി, അവരൊന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടി എല്ലാ വീടുകളിലേക്കും ഒന്ന് സന്ദർശിച്ച് അവരെയൊക്കെ ഒന്ന് കണ്ട് തിരിച്ചു വന്നു. അപ്പോഴും അവരവിടെയുണ്ട്. റസൂലുള്ളാഹി അവരോട് നിങ്ങളൊന്ന് പുറത്തു പോകൂ എന്ന് പറയാൻ ലജ്ജയാണ്, പറയാൻ പറ്റുന്നില്ല, അവിടത്തേക്ക് മടിയാണ്. ആ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചത്, ഇന്ന ദാലികും കാന യുദിൻ നബി, അത് റസൂലുള്ളയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, അവിടത്തേക്ക് പ്രയാസമായിട്ടുണ്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകാതിരുന്നത്. فيستحي منكم رسول الله ك നിങ്ങളോട് ലജ്ജയാണ്, നിങ്ങളോട് എഴുന്നേറ്റ് പോകൂ എന്ന് പറയാൻ അവിടത്തേക്ക് ലജ്ജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലജ്ജയായിരുന്നു അത്. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, എന്നാൽ അല്ലാഹു സത്യം പറയാൻ ലജ്ജിക്കുകയില്ല. നോക്കൂ, നിങ്ങൾ ഒരു കാര്യം തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകൂ എന്ന് ഒരാളോട് പറയാൻ റസൂലുള്ളക്കുള്ള മടിയാണത്, പ്രയാസമാണത്. ആ ലജ്ജയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചത്. മാത്രമല്ല ഇസ്റാഉൽ മിഅ്റാജിന്റെ ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് 50 വഖത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. തിരിച്ചു വരുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് അത് കുറച്ചു നൽകാൻ ആവശ്യപ്പെടാൻ പറഞ്ഞു. പലതവണ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയി. അവസാനം 5 വഖത്തായി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇതും പറ്റില്ല, 5 വഖത്ത് നിസ്കാരം നിന്റെ ആളുകൾക്ക് പറ്റില്ല, നീ പോയി ഇനിയും കുറച്ചു നൽകാൻ പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹയൈതു മിൻ റബ്ബി, ഇനി എനിക്ക് എന്റെ റബ്ബിനോട് ചോദിക്കാൻ ലജ്ജയാണ്, ഇനി ചോദിക്കാൻ വയ്യ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നു. ഒരിക്കലൊരു സഹാബിയായ വനിത അവർ റസൂലുള്ളയുടെ അടുക്കൽ വന്ന് ഹയള് എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, ആർത്തവരക്തം എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്ന് ചോദിച്ചു. റസൂലുള്ള ചുരുങ്ങിയ രൂപത്തിൽ ഒരു മറുപടി പറഞ്ഞു കൊടുത്തു. ആ സ്ത്രീ വെറുതെ വിട്ടില്ല, അവർ വീണ്ടും ചോദിക്കാൻ തുടങ്ങി അതെങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് തതഹറി ബിഹാ, സുബ്ഹാനല്ലാഹ് ഇനി എങ്ങനെയാണ് പറയുക, നീ അത് ശുദ്ധീകരിക്കുക. വസ്തതിരി ബിസൗബിൻ, ഒരു വസ്ത്രം കൊണ്ട് നീ മറ സ്വീകരിക്കുക. അവിടത്തേക്ക് പ്രയാസമുണ്ട് എന്ന് മനസ്സിലായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ സ്ത്രീയെ പിടിച്ചു വലിച്ചു, എന്നിട്ട് അവളോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സ്ത്രീകളും സ്ത്രീകളും പറയാൻ കുറച്ച് പ്രയാസം കുറവാൻ ഇത്തരം കാര്യങ്ങൾ. അവിടത്തേക്ക് ലജ്ജയായിരുന്നു ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ. എന്നാൽ ഇന്നത്തെ ആളുകളുടെ അവസ്ഥ എന്താണ്? എത്രയെത്ര വൃത്തികേടുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ അവരെ എഴുതിവിടുന്നത്, അവരുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നത്. ഒരാളോട് ദേഷ്യം പിടിച്ചാൽ എന്തെല്ലാം വൃത്തികേടുകളാണ് മനുഷ്യർ പറയുന്നത്. ഒന്നും വേണ്ട, ഒരാളൊന്ന് വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി ഒന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ തന്റെ അടുത്താണ് ശരിയെങ്കിൽ മറ്റുള്ളവനെ എന്തെല്ലാം വൃത്തികേടുകളാണ് ആളുകൾ പറയുന്നത്. ആളുകൾ വൃത്തികേടുകൾ പറയാൻ അവർക്ക് മടിയില്ലാതെയായിരിക്കുന്നു, ലജ്ജയില്ലാതെയായിരിക്കുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാകട്ടെ കാര്യമുള്ള സന്ദർഭത്തിൽ വരെ അത് പറയാൻ മടിച്ചു നിന്നു, ലജ്ജിച്ചു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ലജ്ജയിൽ പെട്ടതായിരുന്നു. വകാന ഹയ്യൻ ലാ യുസ്അലു അൻ ഷൈഇൻ ഇല്ലാ അതാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അങ്ങേയറ്റം ലജ്ജയുണ്ടായിരുന്നു. അവിടത്തോട് എന്തെങ്കിലും ഒന്നൊരാൾ ചോദിച്ചാൽ അതവിടുന്ന് കൊടുക്കാതെ വിടില്ല. അതെനിക്ക് തരുമോ എന്നൊരാൾ ചോദിച്ചാൽ അവിടത്തേക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പോലും അത് കൊടുക്കാതിരിക്കാൻ അവിടത്തേക്ക് ലജ്ജയുണ്ടായിരുന്നു. ലജ്ജയുടെ അങ്ങേയറ്റമാണത്. സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ലജ്ജയുള്ളവരായിരുന്നു. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ലജ്ജയെ പ്രോത്സാഹിപ്പിക്കുന്ന, അത് പൂർണ്ണമായി നന്മയാണ് എന്നറിയിക്കുന്ന അനേകം ഹദീസുകൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഹയാഉ ഖൈറുൻ കുല്ലു, ലജ്ജ അത് പൂർണ്ണമായും നന്മയാണ്. ഒരിക്കൽ ഒരു അൻസാരിയായ സഹാബി അദ്ദേഹം തന്റെ കൂട്ടുകാരനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഉപദേശിക്കുന്നത്? ചില ആളുകൾ ഇന്ന് ചെയ്യാറുള്ളത് പോലെ അയാൾ പറഞ്ഞുകൊണ്ട്, നിന്റെ ലജ്ജ അത് കുറച്ച് കൂടിയിട്ടുണ്ട്, നിനക്ക് കുറച്ച് ലജ്ജ കൂടുതലാണ്, എനിക്ക് ഇത്ര ലജ്ജ വേണ്ടതില്ല എന്നിങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ അടുക്കൽ കൂടെ നടന്നുപോയപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദഅഹു, നീ അവനെ വെറുതെ വിട്ടേക്ക്. ഫഇന്നൽ ഹയാഅ ഖൈറുൻ കുല്ലു, തീർച്ചയായും ലജ്ജ അത് പൂർണ്ണമായി നല്ലതാണ്, അതിലൊന്നും മോശമായിട്ടില്ല. അത് ശരിയായ ശറഈയായ മതം പഠിപ്പിച്ച രൂപത്തിലുള്ള ലജ്ജയാണ് എങ്കിൽ അതിൽ യാതൊന്നും മോശമായിട്ടില്ല. ഒരാൾക്ക് എത്രമാത്രം ലജ്ജയുണ്ടോ അത്രയും നല്ലത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ അടയാളങ്ങളിലായിട്ടാണ് ലജ്ജയെ പറ്റി പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞു, ഈമാനു ബിദ്ഉഉൻ വസബ്ഊന ശുഅബാ, ഈമാൻ 70 പരം ശാഖകളാണ്. അതിലൊന്ന് റസൂലുള്ള പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ശാഖകളിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖൻ, എല്ലാ മതങ്ങൾക്കും എല്ലാ ദീനിനും അവയുടേതായ സ്വഭാവങ്ങളുണ്ട്. വഇന്ന ഖുലുഖൽ ഇസ്ലാമിൽ ഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ്. അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ഷിഅത്. ആദ്യകാല നുബുവത്തിൽ എല്ലാ നബിമാർക്കും ലഭിച്ച നുബുവത്തിന്റെ ആദ്യത്തെ വാക്കുകളിൽ ഒന്നെന്താണ്? ഇദാ ലം തസ്തഹി ഫസ്നഅ മാ ഷിഅത്, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നുന്നത് ചെയ്തുകൊള്ളുക, നിനക്ക് ലജ്ജയില്ലേ എങ്കിൽ നീ എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളുക എന്നത് നുബുവത്തിന്റെ ആദ്യം ലഭിക്കപ്പെട്ട വാക്കുകളിൽ ഒന്നാണ് എല്ലാ നബിമാർക്കും. അതിന്റെ അർത്ഥം തോന്നിയത് ചെയ്യാനല്ല, മറിച്ച് ലജ്ജ മനുഷ്യൻ ഉണ്ടാകേണ്ടതുണ്ട്. അവൻ തോന്നിയതൊക്കെ ചെയ്യാൻ പാടുള്ളവനല്ല. ചില ആളുകൾ പറയാറില്ലേ, മോശമായ പ്രവൃത്തി ചെയ്യാൻ മടിച്ചു നിൽക്കുന്നത് കണ്ടാൽ അവൻ പറയും, എനിക്ക് ജാതി കാര്യങ്ങളിലൊന്നും ലജ്ജയില്ല, എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനൊന്നും ഒരു മടിയില്ല. നിനക്ക് മടി ഉണ്ടാവും, പക്ഷെ എനിക്ക് മടിയില്ല, ഞാൻ എന്തും ചെയ്യും. അതൊരു മുസ്ലിമിന്റെ സ്വഭാവമാകാൻ പാടില്ല. അങ്ങനെ എന്തും ചെയ്യുമെന്ന് പറയുന്നവനല്ല അവൻ. അവന് ചെയ്യാൻ പറ്റുന്നതുണ്ട്, ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അവന്റെ ലജ്ജ അവനെ പല കാര്യങ്ങളിൽ നിന്നും തടയേണ്ടതുണ്ട്. സഹോദര, എന്താണ് ലജ്ജ എന്ന് പറഞ്ഞാൽ? രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സ്വന്തത്തെ പിടിച്ചു വെക്കാൻ സാധിക്കലാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ. അള്ളാഹു ഹറാമാക്കിയത് ചെയ്യാനുള്ള മടി, അള്ളാഹുവിന് ഉറപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള മടി, അത് ലജ്ജയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള മടി, അത് ലജ്ജയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ലജ്ജയിൽപ്പെട്ടതാണ്, പൊതുവെ അവന്റെ നാട്ടുകാർ ചെയ്യാൻ മടിക്കുന്ന മോശമായ കാര്യങ്ങൾ, ഏതൊരാളുടെ ബുദ്ധിയിലും മോശമായി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത്, അത് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ലജ്ജയാണ്. അത് ചിലപ്പോൾ മതത്തിൽ പ്രത്യേകമായി പറയപ്പെട്ടുകൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന്, ഈ നാട്ടിലുള്ള ആളുകൾ തീർത്തും ധരിക്കാത്ത എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ച ആളിങ്ങനെ നടക്കുക, അതല്ലെങ്കിൽ പൊതുവെ ജനങ്ങളൊന്നും സ്വീകരിക്കാത്ത ഒരു സ്റ്റൈല് സ്വീകരിച്ചിങ്ങനെ നടക്കുക. ചില ആളുകൾ ചെയ്യുമ്പോൾ പുരുഷന്മാർ അവരിങ്ങനെ മുടി ഇങ്ങനെ കെട്ടിവെക്കുക, അതല്ലെങ്കിൽ മുടി ഇങ്ങനെ പ്രത്യേക രൂപത്തിൽ വെട്ടി നിർത്തുക. ഇങ്ങനെ ആളുകൾക്കിടയിൽ പൊതുവെ ഇങ്ങനെ ജനങ്ങൾ മാന്യന്മാരായ ആളുകൾ ചെയ്യാത്ത കാര്യങ്ങൾ അത് ചെയ്യാതിരിക്കുക, അത് ലജ്ജയിൽപ്പെട്ടതാണ്. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദീനിന്റെ നിയമങ്ങൾ, രണ്ട് പൊതുവെ നാട്ടിൽ ജനങ്ങൾ മാന്യന്മാരായ ആളുകൾ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ വിട്ടു നിൽക്കുക. ഇത് രണ്ടും ഇസ്ലാം അംഗീകരിച്ച ലജ്ജയിൽപ്പെട്ടതാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലജ്ജ അത് പല ഹറാമുകളിൽ നിന്നും നമ്മെ തടയുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ലജ്ജ മനുഷ്യൻ കളവ് പറയുന്നതിൽ നിന്ന് അവനെ തടയും. ഒരുത്തൻ കളവ് പറയുക എന്നത് അതിൽ നിന്ന് ലജ്ജിക്കാൻ ഏറ്റവും അർഹമായ കാര്യമാണ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ് അദ്ദേഹം ഹിർഖൽ രാജാവിന്റെ അടുക്കൽ റസൂലുള്ളയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ കളവ് പറയാൻ അദ്ദേഹം ലജ്ജിച്ചു. നബിയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയാൻ അദ്ദേഹത്തിന് മടിയാണ്, ലജ്ജയാണ്. എങ്ങനെ ഇത് കളവ് പറയും? ഞാനൊരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒപ്പം വന്ന ആളുകൾ എന്നെ നാളെ കള്ളനെന്ന് മുദ്ര കുത്തുകയില്ലേ? നോക്കൂ, അദ്ദേഹം മുശ്രിക്കായിരുന്ന കാലഘട്ടത്തിൽ പോലും കളവ് പറയാൻ ലജ്ജ അദ്ദേഹത്തെ തടയുകയാണ്. എന്നാൽ മുസ്ലിമീങ്ങളായ എത്ര എത്ര ആളുകൾ കളവ് പറയാൻ ലജ്ജിക്കാതെ വരുന്നു. അത് ഒരു മുസ്ലിമിന് യോജിച്ച കാര്യമല്ല. അതുപോലെ തന്നെ ലജ്ജയുടെ പ്രധാന ഭാഗങ്ങളിൽ പെട്ടതാണ് അവനവന്റെ ഔറത്തുകൾ മറക്കുക എന്നത്. ആളുകൾ തന്റെ ശരീരം കാണുന്നത്, അത് അതിന്റെ മറ എടുത്തു നീക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കുക എന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇന്ന മൂസ കാന റജുലൻ ഹയ്യൻ സിതീറൻ. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ലജ്ജയുള്ളയാളായിരുന്നു, വളരെ മറ സ്വീകരിക്കുന്നയാളായിരുന്നു. ലാ യുറാ മിൻ ജിൽദിഹി ഷൈഉൻ ഇസ്തിഹ്യാഅൻ മിൻ. ലജ്ജ കാരണത്താൽ അദ്ദേഹത്തിന്റെ തൊലിപ്പുറത്തു നിന്നൊന്നും ആളുകൾക്ക് കാണാൻ പറ്റിയിരുന്നില്ല. എല്ലാം അദ്ദേഹം മറച്ചിട്ടാണ് നടക്കുക. അദ്ദേഹം ആളുകളോടൊപ്പം കുളിക്കുകയില്ല. ഇന്ന് ചില ആളുകൾ കോളേജിലൊക്കെ പഠിക്കുന്ന ചില കുട്ടികൾ പലപ്പോഴും ഒരുമിച്ച് ഒരേ ബാത്റൂമിൽ കുളിക്കുക, അതല്ലെങ്കിൽ വലിയൊരു സ്ഥലത്ത് മറയൊന്നുമില്ലാതെ ഒരു തുണി മാത്രം എടുത്തിങ്ങനെ കുളിക്കുക. ഇതൊന്നും നബിമാരുടെ സ്വഭാവത്തിൽ പെട്ടതായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാൻ പ്രവേശിച്ചാൽ അവിടുന്ന് മറവെക്കും, മറയുടെ അപ്പുറത്താണ് കുളിക്കുക. അത് അവിടുത്തെ ലജ്ജയുടെ ഭാഗമായിരുന്നു. അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ ലജ്ജ കാരണത്താൽ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ വരെ കംപ്ലീറ്റ് മറച്ചിട്ടാണ് അദ്ദേഹം ബാത്റൂമിലേക്ക് കയറുക. എന്നിട്ട് തുറക്കേണ്ടത് എത്രയാണ് അത് മാത്രം തുറക്കും, ഒന്നാകെ അഴിച്ചിട്ട് ബാത്റൂമിൽ നിൽക്കുക എന്നതല്ല. അവരുടെ ലജ്ജയുടെ കാഠിന്യമായിരുന്നു അത്. ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി കുളിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ അവിടുന്ന് മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല ഹയ്യുൻ സിതീർ. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്, മറ ഇഷ്ടപ്പെടുന്നവനാണ്, അങ്ങേയറ്റം മറയുള്ളവനാണ്. അതുകൊണ്ട് ഫഇദഗ്തസല അഹദുക്കും ഫലിയസ്തതിർ, നിങ്ങൾ ആരെങ്കിലും കുളിക്കാൻ തയ്യാറായാൽ അവൻ മറ സ്വീകരിക്കട്ടെ, മറക്കു പിന്നിൽ നിന്ന് കുളിക്കട്ടെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രമൊഴിക്കാൻ ഉദ്ദേശിച്ചാൽ അവിടുത്തെ ഹദീസുകളിൽ കാണാം, അബ്അദ വസ്തതർ, വെറും മറ സ്വീകരിക്കുക മാത്രമല്ല അബ്അദ, അവിടുന്ന് ദൂരേക്ക് പോകും, വസ്തതർ, എന്നിട്ട് മറ സ്വീകരിക്കും. കേവലം മറ സ്വീകരിക്കുക മാത്രമല്ല, ചിലപ്പോൾ ചില ആളുകൾ വാഹനത്തിൽ പോകുമ്പോൾ മൂത്രമൊഴിക്കേണ്ടി വരും, ബാത്റൂം ഉണ്ടായിരിക്കുകയില്ല, അപ്പോൾ വെറുതെ മറ സ്വീകരിച്ച് മൂത്രമൊഴിക്കുക എന്ന് പരമാവധി ആളുകളിൽ നിന്ന് അകലേക്ക് പോവുക, എന്നിട്ട് മൂത്രമൊഴിക്കുക, എന്നിട്ട് മൂത്രമൊഴിക്കുമ്പോഴും മറ സ്വീകരിക്കുക. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ലജ്ജ ഏറ്റവും കൂടുതൽ വേണ്ട ആളുകൾ സ്ത്രീകളാണ്. റസൂലുള്ളയുടെ ലജ്ജ ഉപമപ്പെടുത്തിയപ്പോൾ സഹാബികൾ അത് സ്ത്രീയുടെ ലജ്ജയോടാണ് ഉപമിച്ചത്. അതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? സ്ത്രീകൾ അങ്ങേയറ്റം ലജ്ജയുണ്ടാകേണ്ടവരാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ മദീനയിൽ അദ്ദേഹം എത്തിയപ്പോൾ രണ്ട് സ്ത്രീകൾക്ക് അദ്ദേഹം വെള്ളം കോരിക്കൊടുത്തു. ആ രണ്ട് സ്ത്രീകൾ പുരുഷന്മാർ നിൽക്കുന്നത് കാരണത്താൽ തങ്ങളുടെ ആടിന് വെള്ളം കൊടുക്കാൻ പറ്റാതെ മാറി നിൽക്കുകയാണ്. മൂസ നബി അവരുടെ ആടുകളെ പിടിച്ചു കൊണ്ടുപോയി, അതിന് വെള്ളം കൊടുത്തു. അവർ വീട്ടിലേക്ക് പോയി, തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന സമയത്ത് അല്ലാഹു പറയുന്നു, ഫജാഅത്ഹു ഇഹ്ദാഹുമ, ആ രണ്ട് സ്ത്രീകളിൽ ഒരാൾ തിരിച്ചു വന്നു, തംഷീ അലസ്തിഹ്യാ, അവൾ വരുന്നത് ലജ്ജയോടുകൂടിയാണ്. മൂസയുടെ മുന്നിലേക്ക് അവൾ വരുന്നത് ലജ്ജയോടുകൂടിയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മുഖമൊക്കെ മറച്ച് തീർത്തും പതുങ്ങി പതുങ്ങിയാണ് ആ സ്ത്രീ വരുന്നത്. ഇന്ന് സുബ്ഹാനല്ലാഹ്, ഇന്ന് സ്ത്രീകളിൽ ഇത് കാണപ്പെടാൻ കഴിയാത്ത സ്വഭാവമായിരിക്കുന്നു. പുരുഷന്മാരെക്കാൾ പുറത്തേക്ക് എടുത്തു കാണിക്കുന്നത് സ്ത്രീകളാണ്. അവർ നടക്കുന്നത് പുരുഷന്മാരെ പോലെയാണ്, പോകുന്നതും വരുന്നതും പുരുഷന്മാരെ പോലെയാണ്. ഇത് ഇസ്ലാം പഠിപ്പിച്ച സ്വഭാവമല്ല, ആരൊക്കെ അത് ആധുനികതയുടെ സ്വഭാവമായി പറഞ്ഞാലും. സഹോദര, നിന്റെ സാധാരണ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുക, ഒരു സ്ത്രീ ലജ്ജയോടുകൂടി ജീവിക്കുന്നതാണോ, അതല്ല എല്ലാം തുറന്നിട്ട് ആർക്കു വേണമെങ്കിലും കാണാവുന്ന രൂപത്തിൽ ജീവിക്കുന്നതാണോ ഭംഗി? ഏതൊരു നല്ല മനസ്സുള്ള ശുദ്ധമായ ഹൃദയമുള്ള ഏതൊരാൾക്കും നന്മ ഏതിലാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും, അവന്റെ മനസ്സ് മ്ലേച്ഛതകൾ കൊണ്ട് നിറച്ചവനൊഴികെ. അപ്പോൾ സഹോദരിമാർ അവർ ലജ്ജ കാണിക്കേണ്ടവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ചരിത്രത്തിൽ ഒരു കാര്യം പറയപ്പെട്ടതായി കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറമാടിയത്. പിന്നീട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവായ അബൂബക്കറിനെയും മറമാടിയത് റസൂലുള്ളയുടെ വലതുഭാഗത്താണ്, ആയിഷയുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂലുള്ളയെ മറമാടിയപ്പോഴും അബൂബക്കർ എന്റെ വാപ്പയെ മറമാടിയപ്പോഴും ഞാൻ പറയും എന്റെ വീട്ടിൽ ഞാൻ വസ്ത്രമൊക്കെ സാധാരണ വസ്ത്രമാണ് ധരിക്കുക. എന്നിട്ട് ഞാൻ പറയും ഇന്നമാ ഹാദാ സൗജി വാബി, ഇത് എന്റെ വാപ്പയും എന്റെ ഭർത്താവും മാത്രമാണ് എന്ന് ഞാൻ പറയും. അങ്ങനെ പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻ അദ്ദേഹത്തെ ആ റൂമിൽ മറമാടി. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ് ഫവല്ലാഹി മാ ദഖൽതു ഇല്ലാ വഅന മഷ്ദൂദത അലയ്യ തിയാബി ഹയാ മിൻ ഉമർ, ഉമറിനോടുള്ള ലജ്ജ കാരണത്താൽ ഞാൻ വസ്ത്രമെല്ലാം ശരിക്ക് പൊതിഞ്ഞു കെട്ടിയിട്ടായിരുന്നു പിന്നീട് മുറിയിലേക്ക് പ്രവേശിച്ചിരുന്നത്. അവർ ഖബറിലാണ്, എന്നിട്ടുപോലും അവരുടെ ഹയാ അവരുടെ ലജ്ജ ആ മുറിയിലേക്ക് പ്രവേശിക്കാൻ മരിച്ചു കിടക്കുന്ന ഖബറിലാക്കപ്പെട്ട ഒരാളുടെ മുറിയിലേക്ക് പ്രവേശിക്കാൻ അവരെ തടയുന്നു അവരുടെ ലജ്ജ. എന്നാൽ ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ജീവനോടുകൂടി ഇരിക്കുന്ന, കണ്ണു തുറന്നിരിക്കുന്ന, കാമ കഴുക കണ്ണുകളുള്ള പുരുഷന്മാർക്ക് മുന്നിലൂടെ വസ്ത്രമഴിച്ചിട്ട് നടക്കാൻ സ്ത്രീകൾക്ക് ഇന്ന് മടിയില്ലാതായിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബികളിൽ പ്രമുഖനാണ്, അദ്ദേഹം റസൂലുള്ളാഹി സ്വർഗം വാഗ്ദാനം ചെയ്ത സഹാബിയൻ, ഇസ്ലാമിന്റെ ഖുലഫായികളിൽ രണ്ടാമത്തെയാളാണ്, അദ്ദേഹം ഖബറിലാണ്. എന്നിട്ട് നമ്മുടെ ഉമ്മ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അവർക്കുണ്ടായിരുന്ന ലജ്ജ ഇതാണ്. എന്നാൽ ജീവനുള്ള ആളുകൾക്ക് മുന്നിൽ അല്ല, സമൂഹത്തിൽ മാനഭംഗങ്ങളും ബലാത്സംഗങ്ങളും വർദ്ധിക്കുന്നു എന്ന വാർത്ത ദിനേന വായിക്കുന്ന സ്ത്രീകൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു, അവരുടെ വസ്ത്രങ്ങളിൽ പലതും പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ. അവരുടെ വയറ് കാണാനുണ്ട്, മാറ് കാണാനുണ്ട്, കഴുത്ത് കാണാനുണ്ട്, മുടി കാണാനുണ്ട്. അല്ല, ചിലപ്പോൾ ധരിച്ച വസ്ത്രത്തിൽ നിന്ന് അവരുടെ ശരീരത്തിന്റെ കംപ്ലീറ്റ് അളവുകൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതുകൊണ്ട് സഹോദര, നാം ഈ കാര്യം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ലജ്ജ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ഇസ്തഹ്യു മിൻ അല്ലാഹി ഹഖ്ൽ ഹയാ, അല്ലയോ സഹാബികളെ, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് ശരിയായ രൂപത്തിൽ വേണ്ട വിധത്തിൽ ലജ്ജയുള്ളവരായി തീരണം. അപ്പോൾ സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നാ നസ്തഹി, റസൂലെ ഞങ്ങൾക്ക് ലജ്ജയുള്ള ആളുകളാണ് ഞങ്ങൾ. അൽഹംദുലില്ലാ, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കട്ടെ, ലജ്ജയുണ്ടാകണമെന്നാണല്ലോ പറഞ്ഞത്, ഞങ്ങൾക്ക് ലജ്ജയുണ്ട്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ലൈസ ദാലിക, ആ പറഞ്ഞതല്ല ഇതിന്റെ അർത്ഥം, ഇത്രയും പറഞ്ഞ കാര്യമല്ല ആ ലജ്ജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് വലാക്കിൻ മനിസ്തഹ്യ മിനല്ലാഹി ഹഖൽ ഹയാ, ആരെങ്കിലും അല്ലാഹുവിൽ നിന്ന് ശരിയായ രൂപത്തിൽ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ, ഫലിഹ്ഫളിർ റാസ വമഹവ, അവന്റെ ശിരസ് അതിൽ പ്രവേശിക്കുന്ന കാര്യങ്ങളിലെല്ലാം ലജ്ജയുള്ളവനാകട്ടെ. എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ തലയിലാണ് അവന്റെ കണ്ണുള്ളത്, ആ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ അതിലവന് ലജ്ജയുണ്ടാകട്ടെ. അവന്റെ വായ കൊണ്ട് ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ അവന് ലജ്ജയുണ്ടാകട്ടെ. അവന്റെ ചെവി കൊണ്ട് കേൾക്കുന്ന കാര്യങ്ങളിൽ അവന് ലജ്ജയുണ്ടാകട്ടെ. ചെവി കൊണ്ട് കേൾക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് സംഗീതം. സംഗീതം ലജ്ജയെ ഇല്ലാതെയാക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അവന്റെ ശിരസ് അവൻ ശ്രദ്ധിക്കട്ടെ. വലിയഹ്ഫദിൽ ബത്ന വമാ വഅ, അവനവന്റെ വയറും അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കട്ടെ. എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ വയറിലേക്ക് അവൻ കൊണ്ടുപോകുന്ന ഭക്ഷണം, അവൻ സമ്പാദിക്കുന്ന സമ്പാദ്യം, അത് അവൻ ശ്രദ്ധിക്കട്ടെ, ഹറാമിൽ നിന്നാകാതിരിക്കട്ടെ. വലിയസ്കുറിൽ മൗത വൽ ബില, അവൻ മരണത്തെയും മരണത്തിന് ശേഷം അവന്റെ ശരീരം മണ്ണായി തീരുന്നതിനെ കുറിച്ചും ഓർക്കട്ടെ, മരണത്തെ കുറിച്ച് ഓർക്കട്ടെ. വമൻ അറാദൽ ആഖിറത തറക സീനത ദുനിയ, ആരെങ്കിലും ആഖിറം ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അവൻ ദുനിയാവിന്റെ അലങ്കാരങ്ങൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും, അത് ലജ്ജയിൽപ്പെട്ടതാണ്. ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹ്യ മിനല്ലാഹി അസ്സ വജല്ല ഹഖൽ ഹയാ, ആരെങ്കിലും ഇപ്പറഞ്ഞതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിൽ നിന്ന് ശരിയായ രൂപത്തിൽ ലജ്ജിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഏറ്റവും വലിയ ലജ്ജയിൽപ്പെട്ടതാണ് അള്ളാഹുവിനോടുള്ള ലജ്ജ. നീ അള്ളാഹുവിന്റെ നിഅമത്തുകളിലാണ്, അള്ളാഹുവിന്റെ വായു ശ്വസിക്കുന്നു, നിന്റെ മുതുകിനെ നേരെ നിർത്തുന്നത് അള്ളാഹു നിനക്ക് നൽകിയ ഭക്ഷണമാണ്, നിന്റെ മുകളിൽ വെയിലിന് തണൽ നൽകി നിൽക്കുന്ന നിന്റെ വീട് അള്ളാഹു നൽകിയ ഔദാര്യമാണ്, നിന്റെ ആരോഗ്യവും നിന്റെ ജീവിതവും നിന്റെ സമയവും അള്ളാഹു നിനക്ക് കനിഞ്ഞരളിയതാണ്. ആ അനുഗ്രഹങ്ങൾക്ക് ഉള്ളിൽ മുങ്ങിയ നിലയിലാണ് നീ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് നീ അള്ളാഹുവിനെ ധിക്കരിക്കുന്നെങ്കിൽ അള്ളാഹുവിനോടുള്ള ലജ്ജയോടെ നിനക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ അള്ളാഹുവിന് വെറുപ്പുള്ളത് പ്രവർത്തിക്കുന്നെങ്കിൽ നിന്റെ ലജ്ജയോടെ. സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ അലിംതു അന്നല്ലാഹ തആല മുത്തലിഉൻ അലയ്യ ഫസ്തഹയ്തു അൻ യറാനി അലാ മഅസിയ, അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യമായിട്ടുണ്ട്, അതുകൊണ്ട് അവനെ ധിക്കരിക്കുന്ന നിലയിൽ അവൻ എന്നെ കാണുക എന്നത് എനിക്ക് ലജ്ജയുണ്ടാക്കുന്നു. സഹോദരങ്ങളെ, തിന്മയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തടയുന്ന സ്വഭാവങ്ങളിൽ പെട്ടതാണ് ലജ്ജ. അതുകൊണ്ട് സലഫുകളിൽ പലരും അതിന് വലിയ പ്രോത്സാഹനം നൽകിയതായി കാണാം. അതിൽ ഏറ്റവും സഹായിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇബ്നു അബി ദുന്യ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ അൻഫഉൽ ഹയാ അൻ തസ്തഹി അൻ തസ്അലഹു മാ തുഹിബ്ബ് വതഅതി ബിമാ യക്റഹ്. ലജ്ജ അതിൽ ഏറ്റവും ഉപകാരപ്പെടുത്തുന്ന ചിന്ത ഏതാണ്? നീ അള്ളാഹുവിനോട് നിനക്കിഷ്ടമുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അള്ളാഹുവിന് വെറുപ്പുള്ളതെല്ലാം നീ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നിനക്കിഷ്ടമുള്ളതെല്ലാം നിന്റെ റബ്ബു നിനക്ക് നൽകണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന് നീ നിന്റെ ജീവിതം കൊണ്ട് നൽകുന്നതാകട്ടെ അവന് വെറുപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ്. സഹോദര, നാം എത്രമാത്രം ലജ്ജിക്കേണ്ടവരാണ് അല്ലയോ? ഈ ഉമ്മത്തിലെ പ്രായമുള്ളവരെ, നേതാക്കന്മാരെ, എന്താണ് നമ്മുടെ അവസ്ഥ? എന്താണ് ഈ ഉമ്മത്തിന്റെ സ്ഥിതിവിശേഷം? എന്താണ് അവരുടെ കല്യാണങ്ങളുടെ അവസ്ഥ? എന്താണ് അവരുടെ ഒത്തുചേരലുകളുടെ അവസ്ഥ? മറ്റ് സമുദായങ്ങൾ പോലും നോക്കി ലജ്ജിക്കുന്ന അവസ്ഥയിലേക്ക് നാം എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അല്ലയോ വയസ്സായ ഈ സമൂഹത്തെ നയിക്കേണ്ട, ഈ സമൂഹത്തിന്റെ നേതാക്കന്മാരായി മാറേണ്ട പ്രായമുള്ളവരെ, എന്താണ് ഈ ഉമ്മത്തിന്റെ സ്ഥിതിവിശേഷം? എന്താണ് നിങ്ങൾ പങ്കെടുക്കുന്ന സദസ്സുകളുടെ അവസ്ഥ? എന്താണ് നിങ്ങളുടെ കുടുംബങ്ങളുടെ ഒത്തുചേരലുകളുടെ സ്ഥിതിവിശേഷം? എന്താണ് നിങ്ങളുടെ സംസാരത്തിന്റെ നിലവാരം? എന്താണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, ഫേസ്ബുക്കിൽ നിങ്ങൾ എഴുതിവിടുന്ന, നിങ്ങൾ പുറത്തേക്ക് വിടുന്ന ശബ്ദ സന്ദേശങ്ങളുടെ, നിങ്ങൾ പകർന്നു വെക്കുന്ന, ഷെയർ ചെയ്യുന്ന കാര്യങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ മക്കൾ നിങ്ങളിൽ നിന്ന് കാണേണ്ടതാണോ ഇത്? അവർ പഠിക്കേണ്ടതാണോ ഇത്? ഇപ്രകാരമാണോ നിങ്ങൾ ഈ സമൂഹത്തെ ബാക്കി വെക്കേണ്ടത്? അല്ലയോ ഈ ഉമ്മത്തിലെ യുവാക്കളെ, ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ട യുവാക്കളെ, നിങ്ങളുടെ അവസ്ഥ എന്താണ്? എന്താണ് നിങ്ങളുടെ കോളേജുകളുടെ അവസ്ഥ? എന്താണ് നിങ്ങളുടെ ഹോസ്റ്റലുകളുടെ അവസ്ഥ? എന്താണ് നിങ്ങളുടെ പഠന സ്ഥാപനങ്ങൾക്ക് മുന്നിലുള്ള വഴികളുടെ ഓരങ്ങളുടെ അവസ്ഥ? എന്താണ് പാർക്കുകളുടെ അവസ്ഥ? എന്താണ് വഴിയോരങ്ങളുടെ അവസ്ഥ? മുസ്ലിം ഉമ്മത്തിലെ യുവാക്കളുടെ അവസ്ഥ എന്താണ്? അവരെന്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ലജ്ജിക്കുന്നില്ലേ? എന്താണ് നിന്റെ തലയിലെ മുടിയുടെ അവസ്ഥ? നിന്റെ മുഖത്തെ താടിരോമങ്ങളുടെ അവസ്ഥ എന്താണ്? ആരെയാണ് നീ പിൻപറ്റുന്നത്? ആരെയാണ് നീ കാണിക്കുന്നത്? ആരോടാണ് നിനക്ക് ലജ്ജയില്ലാതായി പോയത്? എന്താണ് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ? എന്താണ് നിന്റെ കമ്പ്യൂട്ടറിന്റെ അവസ്ഥ? നിന്റെ മൊബൈലിന്റെ അവസ്ഥ എന്താണ്? ആയിരക്കണക്കിന് പാസ്വേഡുകൾ കുത്തിവെക്കാൻ മാത്രം ഇത്രമാത്രം ലജ്ജിക്കാൻ എന്താണ് നിന്റെ മൊബൈലിൽ ഉള്ളത്? ഇത്രമാത്രം വൃത്തികേടുകൾ എന്താണ് അതിലുള്ളത്? എന്താണ് സമൂഹമേ നമ്മുടെ അവസ്ഥ? എന്താണ് സഹോദരിമാരെ നമ്മുടെ അവസ്ഥ? എന്താണ് നിങ്ങളുടെ വസ്ത്രത്തിന്റെ സ്ഥിതിവിശേഷം? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തിറങ്ങാൻ കഴിയുന്നത്? നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മുൻഗാമികൾ, അവർ നമുക്ക് കാണിച്ചു തന്ന വഴിയുടെ ഓരത്തുകൂടെയാണോ നിങ്ങൾ പ്രവേശിക്കുന്നത്? അങ്ങനെയാണോ നിങ്ങൾ നടന്നു പോകുന്നത്? എന്താണ് അങ്ങാടിയിലേക്ക് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങളുടെ സ്ഥിതിവിശേഷം? എന്താണ് കടകളിൽ നിൽക്കുന്ന പുരുഷന്മാരുമായി നിങ്ങൾക്ക് ഇത്ര സംസാരിക്കാനുള്ളത്? എന്താണ് നിങ്ങൾക്ക് ഇത്ര ഇത്ര കൊഞ്ചിക്കൊഴയാനുള്ളത്? എന്താണ് വീട്ടിലേക്ക് വന്നു കയറിയ ഒരാളോട് ഇത്രമാത്രം പറയാനുള്ളത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ലജ്ജ നഷ്ടപ്പെട്ടു പോയത്? എന്താണ് നിങ്ങളുടെ സംസാരങ്ങളിൽ പറയാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടില്ലാത്തത്? ഒരു മുസ്ലിമായ പുരുഷനും സ്ത്രീയും ലജ്ജിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ എഴുത്തുകളിലും സംസാരങ്ങളിലും വന്നുപോയത്? എങ്ങനെയാണ് ഇതാ തുറന്നു കാണിക്കണമെന്ന് പറയുന്ന ആളുകൾ അവർ നിങ്ങളുടെ മാതൃകകളായി മാറിയത്? എങ്ങനെയാണ് ആടിപ്പാടി വൃത്തികേടുകൾ ചെയ്യുന്നത് പ്രചരിപ്പിക്കുന്നവർ അവർ അവരുടെ ഫാൻസായി നിങ്ങൾ മാറിയത്? എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ലജ്ജയില്ലാതെയായി പോയത്? എങ്ങനെയാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തുന്നത്? എങ്ങനെയാണ് അവർക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കാണിച്ചു കൊടുക്കുന്നത്? സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ ഉമ്മത്തിലെ നേതാക്കന്മാരെ, ഉമ്മമാരെ, നാം ലജ്ജയുള്ളവരായ വേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിന്റെ സ്വഭാവമാണ് ലജ്ജ എന്ന് പറയപ്പെടവേ, റസൂലുള്ള അങ്ങനെ അറിയിക്കവേ, ഈ ഉമ്മത്തിനെ നോക്കി പുറത്തുള്ളവർ പറയുന്നു, ഇതാ അവരുടെ കല്യാണങ്ങൾ കണ്ടില്ലേ, നമ്മുടെ കല്യാണങ്ങളിൽ അങ്ങനെ ഉണ്ടാവുകയില്ല. ഇതാ അവരുടെ വീടിരിക്കൽ കണ്ടില്ലേ, അതുപോലെ നമ്മൾ ചെയ്യുകയില്ല. ഇതാ അവരവരുടെ സമ്പാദ്യം കൊണ്ട് കാട്ടുന്നത് കണ്ടില്ലേ, നമ്മൾ അങ്ങനെ ചെയ്യുകയില്ല. എന്താണ് നമുക്ക് പറ്റിയത്? എവിടെയാണ് നമ്മുടെ ലജ്ജ നഷ്ടപ്പെട്ടു പോയത്? സഹോദരിമാരെ, ചിന്തിക്കേണ്ട കാര്യമാണിത്. സഹോദരന്മാരെ, ആലോചിക്കേണ്ട കാര്യമാണിത്. അതുകൊണ്ട് എന്റെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ലജ്ജയിൽപ്പെട്ടതാണ് നിനക്ക് യോജിക്കാത്ത സ്ഥലങ്ങളിൽ നീ ഇല്ലാതിരിക്കുക എന്നത്. ലജ്ജയിൽപ്പെട്ടതാണ് നിനക്ക് അർഹതപ്പെടാത്ത സ്ഥലങ്ങളിൽ നീ ഇരിക്കാതിരിക്കുക എന്നത്. ഇത്തരം ലജ്ജിക്കേണ്ട വഷളാക്കപ്പെടേണ്ട സദസ്സുകളിൽ നിന്ന് നാം മാറി നിൽക്കുക. ലജ്ജയുള്ളവരാവുക അള്ളാഹുവിനോട്, മുഅ്മിനീങ്ങളോട്, സ്വന്തത്തോട്, നിങ്ങളുടെ മനസ്സിനോട്, മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട്, നാളെ നിങ്ങൾ കണ്ടുമുട്ടണമെന്ന് പ്രതീക്ഷിക്കുന്ന റസൂലിനോട്, സഹാബികളോട്, സലഫുകളോട്, അവർക്ക് ശേഷം ജീവിച്ചുപോയ നമ്മുടെ കൈകളിലേക്ക് ഈ ദീനെത്തിച്ചു തന്ന ആളുകളോട് ലജ്ജയുള്ളവരാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അവന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ് വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് وعلى آله وصحبه وسلم.